खेत में?
जी दोनों तरफ से है।
اذان
حي على
السلام علیکم ورحمۃ اللہ. اشہد ان لا الہ الا اللہ وحدہ لا شریک لہ واشهد ان محمدا عبده ورسوله اما بعد فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. إنما يعمر مساجد الله من آمن بالله واليوم الآخر وأقام الصلاة وآتى الزكاة ولم يخش إلا الله فعسى أولئك أن يكونوا من المهتدين. الحمد لله آج
الحمد لله
انتظار کے بعد
ان ഒരു ദീർഘകാലത്തെ കാത്തിരിപ്പിന് ശേഷം അഹമ്മദിയ ജമാഅത്ത് നോർവേക്ക് മനോഹരമായ ഈ പള്ളി ഉദ്ഘാടനം ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. ഈ മസ്ജിദിന്റെ നിർമ്മാണത്തിൽ ഒരു ദീർഘകാലം എടുത്തതുപോലെ ചില തടസ്സങ്ങൾ കാരണം ഔദ്യോഗികമായ ഇതിന്റെ ഉദ്ഘാടനത്തിലും നിങ്ങൾക്ക് കുറച്ച് കാത്തിരിക്കേണ്ടതായി വന്നു. എന്നാൽ ഈ ഔപചാരിക ഉദ്ഘാടനം എന്നത് ജനസമക്ഷമുള്ള കൃതജ്ഞതയുടെ ഒരു പ്രകടനം മാത്രമാണ്. അല്ലാതെ മസ്ജിദിന്റെ നിർമ്മാണം പൂർത്തിയാകണമെങ്കിൽ ഇങ്ങനെയുള്ള ഔദ്യോഗിക ഉദ്ഘാടനം വേണമെന്നില്ല. ഇന്ന് എന്റെ ഇവിടേക്കുള്ള വരവും ജുമാ നമസ്കരിപ്പിക്കലും ഈ ഖുത്ബ നൽകലും അതിഥികളോടൊപ്പം വൈകുന്നേരം ഉദ്ഘാടന പരിപാടിയുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമിൽ പങ്കെടുക്കലും എല്ലാം തന്നെ അല്ലാഹു തആല നോർവേ ജമാഅത്തിന് മസ്ജിദ് എന്ന പേരിൽ നൽകിയിരിക്കുന്ന അനുഗ്രഹത്തിനുള്ള കൃതജ്ഞത പ്രകടനമാണ്. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ നന്ദിപൂർവം സ്മരിക്കാൻ അല്ലാഹു പറഞ്ഞിട്ടുള്ളതാണ്. ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ നിന്നും നിർഗളിക്കുന്ന അല്ലാഹുവിനോടുള്ള നന്ദി പ്രകടനം കാരണമായി അല്ലാഹു തആല നമ്മെ കൂടുതൽ അനുഗ്രഹത്തിന്റെ അവകാശികളാക്കി മാറ്റുന്നതാണ്. ഈ പള്ളിയിൽ വന്ന് നമസ്കരിച്ചുകൊണ്ട് ഒരു രീതിയിലുള്ള നന്ദി പ്രകടനം നാം നടത്തുന്നതാണ്. മറ്റൊരു നന്ദി പ്രകടനം എന്നത് അതിഥികളെ ക്ഷണിച്ചുകൊണ്ടും ഉദ്ഘാടന പരിപാടികൾ നടത്തിക്കൊണ്ടും നാം നടത്തുന്നു. എന്നാൽ യഥാർത്ഥ കൃതജ്ഞത എന്നത് പള്ളിയിൽ വന്ന് അതിനെ നിറക്കുക എന്നത് തന്നെയാണ്. ഈ സുപ്രധാന കാര്യം ഓരോ അഹമ്മദിയും എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്. ഈ നന്ദി പ്രകടനത്തെ പ്രതിഫലം നൽകാതെ അല്ലാഹു വിട്ടുകളയുകയില്ല. ആ പ്രതിഫലം വളരെ കൂടുതലാണ്. ഈ ലോകത്ത് നിന്നുകൊണ്ട് മനുഷ്യന് അത് എത്രയാണെന്ന് കണക്ക് കൂട്ടാനോ അത് വലയം ചെയ്യാനോ സാധ്യമല്ല. പള്ളി നിർമ്മിക്കുന്നതിനും പള്ളിയുടെ കടമകൾ നിറവേറ്റുന്നതിനും വേണ്ടി പോകുന്നവരുടെ പ്രതിഫലം ഒരു ഹദീസിൽ ഇപ്രകാരം വിവരിച്ചത് കാണാവുന്നതാണ്. ഹദ്റത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു വിവരിക്കുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മസ്ജിദിൽ രാവിലെയും വൈകുന്നേരവും പോകുന്നവർക്ക് അല്ലാഹു സ്വർഗത്തിൽ അവർക്കായി പ്രത്യേകമായ അതിഥി സൽക്കാരം ഒരുക്കിവെക്കുന്നതാണ്. അതുകൊണ്ട് അല്ലാഹുവിന് വേണ്ടി പള്ളിയിൽ വരുന്നവർക്കായി സ്വർഗത്തിൽ സൽക്കാരങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നിത്യവും അഞ്ചു നേരം ഈ അതിഥി സൽക്കാരത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ജീവിച്ചിരിക്കുന്ന 40-50 വർഷം അവർ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നു എങ്കിൽ ആ അതിഥിയെ സൽക്കരിക്കാനായി എന്തുമാത്രം ഒരുക്കങ്ങളായിരിക്കും അല്ലാഹു ചെയ്തു വെച്ചിട്ടുണ്ടാവുക. ഇത് ഒരു മനുഷ്യന് ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര കൂടുതലായിരിക്കും. ഈ ലോകത്ത് നമ്മുടെ പ്രിയ അതിഥി ആരെങ്കിലും വരുന്നുണ്ടെന്ന് നാം അറിഞ്ഞാൽ ഉടനെ അതിനുള്ള ഒരുക്കങ്ങൾ നാം തുടങ്ങുന്നു. അതിഥിയുമായി നമ്മുടെ ബന്ധവും അടുപ്പവും സ്നേഹവും അനുസരിച്ച് നമ്മുടെ ആതിഥ്യത്തിലും
മാറ്റുകൂടും.
നമ്മുടെ കയ്യിൽ പരിമിതമായ സാധനങ്ങളാണ് ഉണ്ടാവുക. എന്നാൽ അനന്തമായ സാധനങ്ങളുടെ ഉടമസ്ഥനായ അറ്റമില്ലാത്ത അനുഗ്രഹങ്ങളുടെ നാഥനായ അല്ലാഹുവിന്റെ ആതിഥ്യത്തിനും അതിരുകൾ ഉണ്ടാവുകയില്ല. അവൻ ആരാധന നടത്തുന്ന തന്റെ ദാസനെ എന്തുമാത്രം ഉന്നതമായ രീതിയിലായിരിക്കും സൽക്കരിക്കുക. ഇതും മനുഷ്യ ചിന്തക്കതീതമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള അതിഥി സൽക്കാരം ലഭിക്കുന്നതിനായാണ് നാം പരിശ്രമിക്കേണ്ടത്. ഇവിടെ താമസിക്കുന്ന ഓരോ അഹമ്മദിയും ഈ ചിന്ത നിലനിർത്തിക്കൊണ്ട് മസ്ജിദിനോടുള്ള കടപ്പാടുകൾ നിർവഹിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഈ കടപ്പാടുകൾ നിർവഹിക്കുമ്പോൾ അള്ളാഹുമായുള്ള ബന്ധം ശക്തിപ്പെടുകയും അവന്റെ സ്നേഹം അധികരിക്കുന്നതിന് കാരണമായി തീരുകയും ചെയ്യുന്നതോടൊപ്പം സ്വന്തക്കാരോടും അന്യരോടുമുള്ള കടമകൾ പാലിക്കുന്നതിലേക്കും നമ്മെ പ്രേരിപ്പിക്കുന്നതായിരിക്കും. പരലോകത്ത് ലഭിക്കുന്ന സ്വർഗത്തിനും അതിഥി സൽക്കാരത്തിനും വേണ്ടി ഒരു വിശ്വാസി ഈ ലോകത്തും സ്വർഗം പടുത്തുയർത്തുന്നു. ഞാൻ പറഞ്ഞതുപോലെ ബാഹ്യമായി ഈ നന്ദി പ്രകടനം എന്നത് ലോകത്ത് അവർ പടുത്തുയർത്താൻ പോകുന്ന റേഡിയോ സ്വർഗീയമായ സമൂഹത്തിന്റെ നിർമ്മാണത്തിനുള്ള ഒരു ശ്രമം കൂടിയാണ്. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ റേഡിയോ, ടി വി, പത്രങ്ങൾ എന്നിവയുടെ പ്രതിനിധികൾ വിവിധ സന്ദർഭങ്ങളിൽ എന്റെ ഇന്റർവ്യൂ എടുക്കുകയുണ്ടായി. അതിൽ ഓരോരുത്തരും വിവിധ ചോദ്യങ്ങൾ ചോദിച്ചതോടൊപ്പം പൊതുവിൽ അവർ ചോദിച്ചത് ഈ പള്ളി നിർമ്മാണം കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇതിൽ എന്തെല്ലാം പ്രോഗ്രാമുകളായിരിക്കും ഉണ്ടാവുക, നിങ്ങളുടെ ഉദ്ദേശങ്ങൾ എന്തെല്ലാമാണ്. അപ്പോൾ ഞാൻ അവർക്ക് നൽകിയിരിക്കുന്ന മറുപടി, ചുറ്റുപാടിൽ സമാധാനം നിലനിർത്തിക്കൊണ്ട് പരസ്പരം സ്നേഹവും സൗഹൃദവും വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ നാടിനെ സ്വർഗതുല്യമാക്കി മാറ്റുക, ഏകദൈവത്തെ ആരാധിക്കുന്നതോടൊപ്പം ഇസ്ലാമിന്റെ മനോഹരമായ അധ്യാപനത്തെ തങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാക്കിക്കൊണ്ട് ഈ ലോകത്തെ ശാന്തിയുടെയും സമാധാനത്തിന്റെയും തൊട്ടിലാക്കി മാറ്റുകയും ചെയ്യുക എന്നിവയാണ്. ഇതാണ് ഇതിന്റെ ഉദ്ദേശ്യം. അതുകൊണ്ട് ഈ മസ്ജിദിന്റെ നിർമ്മാണത്തോടൊപ്പം ഈ മസ്ജിദിന്റെ ചുറ്റുപാടും ഈ പട്ടണത്തിലും ഈ നാട്ടിലും സ്നേഹത്തെയും സൗഹാർദ്ദത്തെയും വർദ്ധിപ്പിക്കുക എന്നത് അഹമ്മദികളുടെ പ്രത്യേക കടമയായി മാറിയിരിക്കുകയാണ്. മുമ്പത്തേക്കാൾ ഉപരി ഈ കടമ വർദ്ധിക്കുന്നു. ഇവിടെ മീഡിയ വരുന്നതും ഇന്റർവ്യൂ എടുത്തതും പത്രങ്ങളിലും റേഡിയോയിലും ടിവിയിലും ഇതെല്ലാം നമ്മെ അനുകൂലിച്ചുകൊണ്ട് ഈ പള്ളി നിർമ്മാണത്തെ എടുത്തു പറയുക എന്നതും നമ്മെ കൂടുതൽ കൃതജ്ഞത ഉള്ളവരാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. കൃതജ്ഞതയിലേക്ക് നമ്മെ കൊണ്ടുപോകേണ്ടതുമായിരിക്കണം. അല്ലാഹു തആല നിങ്ങളുടെ കുർബാനിക്കുള്ള പ്രതിഫലം മീഡിയയെ നിങ്ങളിലേക്ക് തിരിച്ചുവിട്ടുകൊണ്ട് നൽകുകയുണ്ടായി. പൊതുവിൽ വളരെ നല്ല രീതിയിൽ അവർ ജമാഅത്തിനെ കുറിച്ചും മസ്ജിദിനെ കുറിച്ചും പ്രതിപാദിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഭൗതിക തലത്തിൽ ജമാഅത്തിന്റെ ആത്മാർത്ഥതയെ കുറിച്ചുള്ള ഈ സ്മരണകളും അവരെ കൃതജ്ഞതാ പ്രകടനത്തിലേക്കാണ് വീണ്ടും കൊണ്ടുപോകുന്നത്. ഈ കൃതജ്ഞത പ്രകടിപ്പിച്ചുകൊണ്ട് മനുഷ്യൻ അല്ലാഹു തആലയുടെ അനുഗ്രഹത്തിന് അവകാശികളായി മാറുന്നു. യഥാർത്ഥത്തിൽ അനുഗ്രഹങ്ങളുടെ ഈ വലയം തന്റെ അതിരുകളെ മറികടന്നുകൊണ്ട് ഓളങ്ങളുടെ വലയം പോലെ വ്യാപിച്ചുകൊണ്ടേ പോകുന്നു. വെള്ളത്തിൽ നാം കല്ലെറിയുകയോ മറ്റു വല്ല വസ്തുവും ഇടുകയോ ചെയ്യുകയാണെങ്കിൽ ഉടനെ ഒരു വലയം വെള്ളത്തിന്റെ ഉപരിതലത്തിൽ ഉണ്ടാകുന്നു. അത് ചെറിയ ഒരു വൃത്തമായിരിക്കും ഉണ്ടാവുക ആദ്യം, അത് പിന്നീട് വലിയ വൃത്തമായി തീരുന്നു. അത് തുടർന്ന് വ്യാപിച്ചുകൊണ്ടേ പോകുന്നതാണ്. എന്നാൽ നമ്മുടെ ഈ വലയം അതിന്റെ അവസാനം എത്തിയാൽ തീർന്നു പോകില്ല. മനുഷ്യ ജീവിതത്തിൽ നന്മകൾ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ഈ വലയം വ്യാപിച്ചുകൊണ്ടേ പോകുന്നതാണ്. മനുഷ്യ ജീവിതം അവസാനിക്കുമ്പോൾ അടുത്ത ലോകത്ത് അല്ലാഹു ഇതിൽ വൈപുല്യം നൽകുന്നു. ചുരുക്കത്തിൽ ഈ മസ്ജിദ്
ഫസലും ബർക്കത്തും
അതിനെ ജനസാന്ദ്രമാക്കി മാറ്റുന്നവർക്ക് അനന്തമായ അനുഗ്രഹവും കൊണ്ടാണ് വന്നിരിക്കുന്നത്. നാം നിർമ്മിക്കുന്ന ഓരോ മസ്ജിദിന്റെയും ലക്ഷ്യം ഇത് തന്നെയാണ്. അവയെല്ലാം തന്നെ അനന്തമായ ഫദലുകളും അനുഗ്രഹങ്ങളുമായാണ് വരേണ്ടത്. ഈ അനുഗ്രഹങ്ങളെയും ഫദലുകളെയും സ്വരുകൂട്ടുക എന്നത് ഇവിടെ താമസിക്കുന്നവരുടെ ജോലിയാണ്. ഇത് സ്വരുകൂട്ടാനായി എത്രമാത്രം കഠിന പ്രയത്നം ചെയ്തുകൊണ്ട് നിങ്ങൾ പരിശ്രമിക്കുമോ അത്ര കണ്ട് നിങ്ങൾ അനുഗ്രഹം കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ ലോകത്തും പരലോകത്തും നിങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കുന്നതാണ്. വിശുദ്ധ ഖുർആനിൽ പള്ളികളിൽ എപ്പോഴും പോകുന്നവരെ കുറിച്ച് ഞാൻ ഓതിയ വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. അതിന്റെ തർജ്ജമ ഇപ്രകാരമാണ്: അല്ലാഹുവിന്റെ മസ്ജിദുകൾ നിറക്കുന്നവർ, അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരും അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നവരുമാണ്. അവർ നമസ്കാരം നിലനിർത്തുന്നു, സക്കാത്ത് നൽകുകയും ചെയ്യുന്നു. അല്ലാഹുവിനെ അല്ലാതെ മറ്റാരെയും അവർ ഭയപ്പെടുന്നില്ല. നേർമാർഗം തെറ്റിച്ചവരിൽ ഇവർ ഉൾപ്പെടുന്നതാണ്. അല്ലാഹുവിലുള്ള വിശ്വാസമാണ് ആദ്യമായി വേണ്ടത്. ആദ്യം അതാണ് വെച്ചത്. വിശ്വസിച്ചു എന്ന് പറഞ്ഞത് കൊണ്ടായില്ല. അല്ലാഹു തആല വിശ്വാസത്തിന്റെ ചില അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിൽ അംഗമാവുക എന്നതുകൊണ്ട് മുഅ്മിൻ ആവുകയില്ല. വിശ്വാസികൾ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങൾ ചെയ്യാനുള്ള ശ്രമം ഉണ്ടായിരിക്കണം. അറബിലെ ഗ്രാമീണർ വന്ന് ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറഞ്ഞപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയാൻ പറഞ്ഞത് ഖുൽ ലം തുഅ്മിനു വലാകിൻ ഖൂലു അസ്ലംനാ, നിങ്ങൾ വിശ്വസിച്ചു മുഅ്മിൻ ആയി എന്ന് പറയണ്ട, ഞങ്ങൾ ബാഹ്യമായ നിലയിൽ ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറയുക, അനുസരണം പുലർത്തി എന്ന് പറഞ്ഞാൽ മതി. വിശ്വാസത്തിന്റെ ലക്ഷണം എന്നത് നിങ്ങൾ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ശരിയാവണ്ണം അനുസരിക്കുക എന്നതാണ്. ഇന്ന് അനഹമ്മദികൾ നമ്മെ കുറിച്ച് പറയുന്നത് നിങ്ങൾ മുസ്ലിങ്ങളല്ല എന്നാണ്. എന്നാൽ നാം അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ചുകൊണ്ട് കാലഘട്ടത്തിലെ ഇമാമിനെ അംഗീകരിച്ചവരാണ്. ഈ സമ്പൂർണ്ണ അനുസരണം നമ്മെ യഥാർത്ഥ മുസ്ലിം വിശ്വാസികളായി മാറ്റുന്നു. മറ്റു മുസ്ലിം കക്ഷികൾ നമ്മെ മുസ്ലിം അല്ല എന്ന് പറഞ്ഞാലും ഈ അനുസരണം കാരണമായി അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും കൽപ്പന പ്രകാരം നാം ശരിയായ മുഅ്മിനീങ്ങളാണ്. ഇന്ന് അഹമ്മദികൾ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്നാലും അഹമ്മദിയത്തിൽ നിന്നും പിന്തിരിയുന്നില്ല. ഇതിൽ നിന്ന് തന്നെ യഥാർത്ഥ മുസ്ലിം ആരാണെന്ന് മനസ്സിലാകുന്നതാണ്. കലിമ ചൊല്ലുന്ന ആരെയും നാം മുസ്ലിം അല്ല എന്ന് പറയാറില്ല. എന്നാൽ വിശുദ്ധ ഖുർആൻ യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞിരിക്കുന്നവർ എല്ലാ രീതിയിലും അനുസരണം പുലർത്തിക്കൊണ്ട് തങ്ങളുടെ വിശ്വാസത്തിൽ ദൃഢത കൈവരിക്കുന്നവരാണെന്ന് ഞങ്ങൾ പറയുന്നു. ഓരോ ദിവസവും തന്നെ അവരുടെ വിശ്വാസത്തിന് വർദ്ധനവ് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതിനായി നാം പരിശ്രമിച്ചുകൊണ്ടിരിക്കുവോളം, നന്മയിൽ മുന്നേറാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുവോളം, അള്ളാഹു അവന്റെ റസൂലും പറഞ്ഞ മാർഗത്തിലൂടെ ചരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നാം മുഅ്മിനീങ്ങളുടെയും യഥാർത്ഥ മുസ്ലിങ്ങളുടെയും ഗണത്തിൽ എണ്ണപ്പെട്ടുകൊണ്ടേയിരിക്കുന്നതാണ്. അതുകൊണ്ട് ഏതെങ്കിലും മൗലവിയുടെയോ മുഫ്തിയുടെയോ ഗവൺമെന്റിന്റെയോ ഫത്വയുടെ ആവശ്യം നമുക്കില്ല. നാം മുസ്ലിമാണെന്നതിന് ഏതെങ്കിലും ഗവൺമെന്റ് സർട്ടിഫിക്കറ്റിന്റെ ആവശ്യം നമുക്കില്ല. നമ്മുടെ വിശ്വാസത്തിനുള്ള സാക്ഷ്യം മുദ്രണം ചെയ്യപ്പെടേണ്ടത് അല്ലാഹുവും അവന്റെ റസൂലും പറഞ്ഞ മാർഗം കരസ്ഥമാക്കാനുള്ള നമ്മുടെ പരിശ്രമമാണ്. നാം എത്ര കണ്ട് പരിശ്രമിക്കുന്നുവോ ആ രീതിയിൽ നമ്മുടെ സാക്ഷ്യമുദ്ര ലഭിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, ഒരു യഥാർത്ഥ വിശ്വാസിയെ അനുഗ്രഹങ്ങൾക്ക് അവകാശികളാക്കുന്ന പ്രവൃത്തി എന്നത് ഒന്നോ രണ്ടോ സൽപ്രവർത്തികൾ ചെയ്യുക എന്നത് കൊണ്ടല്ല, മറിച്ച് എല്ലാ സൽപ്രവർത്തികളും ചെയ്യുന്ന കാര്യത്തിലേക്ക് ശ്രദ്ധയുണ്ടാകുമ്പോഴായിരിക്കും അപ്പോഴാണ് യഥാർത്ഥ വിശ്വാസിയായി മനുഷ്യൻ തീരുന്നത്. അതുകൊണ്ട് നാം കാലഘട്ടത്തിന്റെ ഇമാമിനെയും വാഗ്ദത്ത മസീഹിനെയും അംഗീകരിച്ചിരിക്കുന്നു എന്നതിൽ മാത്രം തൃപ്തിപ്പെടാതിരിക്കുക. അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്ന കാര്യത്തിൽ മറ്റു മുസ്ലിങ്ങളെ അപേക്ഷിച്ച് ഒരു ചുവട് മുന്നോട്ട് നാം വെച്ചിട്ടുണ്ട് എന്നത് ശരിയാണ്. എന്നാൽ ഈ ജീവിതം എന്നത് നിരന്തരമായ പരിശ്രമവും അള്ളാഹുവിന്റെ പ്രീതി അന്വേഷിക്കുന്നതിൽ മുന്നേറിക്കൊണ്ടിരിക്കലുമാണ്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യമായി അള്ളാഹു പറഞ്ഞത് ഇതാണ്, ആരാധന ചെയ്യുക, അതിൽ മുന്നേറിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഒരു വിശ്വാസി ഒരു സ്ഥലത്ത് ഇരുന്നു പോകാൻ പാടില്ല. അള്ളാഹു ഒരു വിശ്വാസിയുടെ ഗുണങ്ങൾ എടുത്തു പറഞ്ഞതിൽ നിന്നും ചിലത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. അള്ളാഹു പറയുന്നു, ഒരു വിശ്വാസിയുടെ ഒന്നാമത്തെ അടയാളം ഇതാണ്, അവർ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു. മതവുമായി ബന്ധമില്ലാത്ത ഒരു വ്യക്തിക്ക് പോലും അറിയാവുന്ന ഒരു കാര്യമുണ്ട്, ആരോടാണോ കടുത്ത സ്നേഹമുള്ളത് അവർക്ക് വേണ്ടി എന്തെന്തെല്ലാം മനുഷ്യൻ ചെയ്യുന്നു. അതിനാൽ ഒരു വിശ്വാസി തന്റെ വിശ്വാസ പ്രഖ്യാപനം നടത്തുമ്പോൾ അയാൾക്ക് അള്ളാഹുവിനോടുള്ള സ്നേഹം മറ്റെല്ലാ സ്നേഹത്തെക്കാളും മുമ്പിൽ നിൽക്കേണ്ടതാണ്. ഭൗതിക സമ്പത്തും ഭൗതിക പ്രഭാവവും ഭൗതികമായ ജോലി തിരക്കും മക്കളും ഭാര്യയും കുടുംബവും എല്ലാം ദൈവസ്നേഹത്തിന് മുമ്പിൽ ഒന്നുമല്ലാതായിരിക്കേണ്ടതാണ്. ഈ ഒരു അവസ്ഥയാണ് ഉണ്ടായിത്തീരേണ്ടത്. അള്ളാഹുവിന് വേണ്ടി ഈ ഒരു സ്നേഹം ഉണ്ടായിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള വ്യക്തിയുടെ ആരാധനയും നിഷ്കപടമായിരിക്കും. അദ്ദേഹത്തിന് ആരാധനയിലേക്ക് പ്രത്യേകം ശ്രദ്ധ ഉണ്ടായിരിക്കുന്നതാണ്. ഇബാദത്തിലേക്ക് ശ്രദ്ധ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ മസ്ജിദും നിങ്ങളുടെ നമസ്കാര കേന്ദ്രങ്ങളും ഇനി ഭാവിയിൽ നിർമ്മിക്കാൻ പോകുന്ന മസ്ജിദുകളും എല്ലാം നിറഞ്ഞിരിക്കുന്നതാണ്. നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹുവിനോടുള്ള സ്നേഹ പ്രകടനം ഉണ്ടാകുമ്പോൾ നമ്മുടെ മക്കളും ആ സ്വാധീനം സ്വീകരിക്കുന്നതാണ്. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പലരും പറയാറുണ്ട്, അവർ മക്കൾക്കായി തങ്ങളുടെ മാതൃകകൾ സമർപ്പിക്കണം. മക്കളിൽ ഈ സ്വാധീനം ചെലുത്തുകയാണെങ്കിൽ തലമുറ തലമുറയായി അള്ളാഹുവിനോടുള്ള സ്നേഹ പ്രകടനവും പള്ളികളെ നിറക്കുക എന്ന പ്രവൃത്തിയും നടന്നുകൊണ്ടേ ഇരിക്കുന്നതാണ്. ഇത് നമ്മിൽ നിർബന്ധമായ കാര്യമാണ്. അള്ളാഹുവിനോടുള്ള സ്നേഹം നാം നമ്മിൽ ഉണ്ടാക്കുമ്പോൾ അതിനായി പരിശ്രമിക്കുമ്പോൾ നമ്മുടെ മക്കൾക്കും ഇതിനെ രുചിപ്പിച്ചു നോക്കണം. ഇങ്ങനെയായി കഴിഞ്ഞാൽ ഈ എതിർപ്പുകൾക്കുള്ള പരിശ്രമവും എല്ലാം അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അവസാനിക്കുന്നതാണ്. കാരണം ദാസൻ അള്ളാഹുവിനെ സ്നേഹിക്കുമ്പോൾ അതിനേക്കാളും കൂടുതൽ ശക്തിയായി അള്ളാഹുവിനെ സ്നേഹിക്കുന്നു. തന്റെ ദാസന്റെ സഹായിയും സംരക്ഷകനുമായി അവൻ മാറുന്നു. ആരുടെ സംരക്ഷകനായി അള്ളാഹു മാറുന്നു. ഈ താൽക്കാലിക എതിർപ്പുകൾ അവന് ഒരു നഷ്ടവും വരുത്തി വെക്കില്ല. ചില തമ്മാടികൾ വന്ന് അതുമല്ലെങ്കിൽ മുതിർന്നവരുടെ പ്രേരണയാൽ ചില കുട്ടികൾ വന്ന് കല്ലെറിഞ്ഞ് പള്ളിയുടെ ചില്ലുകൾ തകർത്തെങ്കിൽ, അതല്ലെങ്കിൽ മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ കുറച്ചു കഴിഞ്ഞ് അവർ ക്ഷീണിച്ച് ഈ പരിപാടി അവസാനിപ്പിക്കുന്നതായിരുന്നു. അതല്ലെങ്കിൽ നിങ്ങളുടെ അള്ളാഹുമായുള്ള ബന്ധം കണ്ടുകൊണ്ട് അതിൽ നിന്നുള്ള സൽപ്രകൃതക്കാർ ഇതിൽ വന്നു ചേരുന്നതാണ് ഇൻഷാ അല്ലാഹ്. ഞാൻ പറഞ്ഞതുപോലെ ഈ പള്ളി നിർമ്മാണം എന്നത് നിങ്ങളുടെ പ്രവർത്തനത്തിന്റെ അവസാനമല്ല, ഇതിനുശേഷം നിങ്ങളുടെ അവസ്ഥയെ ഒന്നുകൂടി പരിശോധിക്കേണ്ടത് ആവശ്യമായി വരുന്നതാണ്. നിങ്ങളുടെ അള്ളാഹുമായി എത്ര കണ്ട് സ്നേഹമുണ്ട് എന്ന് നമുക്ക് നോക്കേണ്ടതായി വരും. അള്ളാഹുവിനോടുള്ള സ്നേഹപ്രകടനം സമൂഹത്തിൽ പ്രകടിപ്പിക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. കാരണം അള്ളാഹുവിന്റെ സ്നേഹത്തിന്റെ പേരിൽ ത്യാഗം ചെയ്തവരാരും ഇതുവരെ പരാജയപ്പെട്ടിട്ടില്ലെന്ന് ലോകത്തിന് തെളിയിക്കണം. അതുകൊണ്ട് ഈ അല്ലറ ചില്ലറ കല്ലേറോ മാലിന്യം വലിച്ചെറിയലോ നമുക്കെതിരിൽ മുദ്രാവാക്യം മുഴക്കുന്നതോ അള്ളാഹുവിന്റെ ആളുകളുടെ പ്രവർത്തനത്തിന് ഇതുവരെ തടസ്സമായിട്ടില്ല, അത് തടസ്സമായി തീരുകയുമില്ല. ചുരുക്കത്തിൽ പള്ളികൾ നിർമ്മിക്കുന്നവരുടെ ഒന്നാമത്തെ അടയാളം അവർ അള്ളാഹുവിനെ സ്നേഹിക്കുമെന്നതാണ്. അവരുടെ വിശ്വാസത്തിൽ ദൃഢജ്ഞാനത്തിലും മുന്നേറിക്കൊണ്ടിരിക്കുന്നതാണ്. അള്ളാഹു വിശ്വാസികളുടെ മറ്റൊരു ലക്ഷണം പറഞ്ഞത് അള്ളാഹുവിലേക്കും റസൂലിലേക്കും അവർ വിളിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ മറുപടി സമീഅന വഅത്തഅന എന്നതായിരിക്കും. ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിച്ചു. എന്ന് മറുപടി പറയുന്നവരെ കുറിച്ച് അല്ലാഹു പറയുന്നു, ഉലായികഹുമുൽ മുഫ്ലിഹൂൻ, ഇവർ വിജയികളാണ്. കേട്ട് അനുസരിക്കുന്നതിന്റെ ഫലം വിജയമാണ്. അള്ളാഹുവിന്റെയും റസൂലിന്റെയും പേരിൽ നൽകുന്ന കൽപ്പനകൾ അവർ കേൾക്കുന്നു, അനുസരിക്കുന്നു. വിശുദ്ധ ഖുർആൻ ചെയ്യാനും ചെയ്യാതിരിക്കാനും പറഞ്ഞ എല്ലാ കൽപ്പനകളും ഇതിൽ ഉൾപ്പെടുന്നു. വിശുദ്ധ ഖുർആൻ ഒരു സ്ഥലത്ത് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ അമാനത്തുകളെ സൂക്ഷിക്കുക, അതിന്റെ കടമകൾ നിങ്ങൾ നിറവേറ്റുക. നിങ്ങളുടെ അമാനത്തുകൾ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളാണ്, നിങ്ങളുടെ കടമകളാണ്. ഏതെങ്കിലും ഉത്തരവാദിത്തം മനുഷ്യന് വരുമ്പോൾ അത് നിറവേറ്റാൻ അവൻ ശ്രമിക്കുന്നു. ഇതും അമാനത്തുകൾ അതർഹിക്കും വിധം നിറവേറ്റുക എന്ന പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. നിങ്ങളെ ഏൽപ്പിച്ച ജോലി നിങ്ങൾ നിർവഹിക്കണം. ഭാരവാഹികൾ ജമാഅത്തിന് വേണ്ടി സമയം നൽകുകയും നീതിബോധത്തോടെ തന്റെ ജോലി നിർവഹിക്കുകയും ജമാഅത്ത് അംഗങ്ങളുടെ അവകാശ സംരക്ഷണത്തിനായി പരിശ്രമിക്കുകയും ചെയ്യേണ്ടതാണ്. നമ്മുടെ ഭാരവാഹികൾ ഭൗതിക ഭാരവാഹികളെ പോലെ അല്ല, തന്റെ ശക്തി ഉപയോഗിച്ച് നിർബന്ധിച്ച് ജോലി ചെയ്യിപ്പിക്കുന്നവരല്ല, അവർ യഥാർത്ഥത്തിൽ സേവകരാണ്. സമൂഹത്തിന്റെ നേതാവ് സമൂഹത്തിന്റെ സേവകനാണെന്നാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് സേവന മനസ്ഥിതി എന്ന വികാരമാണ് നാം വർദ്ധിപ്പിക്കേണ്ടത്. അപ്പോൾ മാത്രമേ നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള അമാനത്ത് വേണ്ടും വിധം വിനിയോഗിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. ചിലർ വന്ന് എന്നോട് പറയാറുണ്ട്, ഇന്ന സ്ഥാനമാണ് എനിക്കുള്ളത്. അപ്പോൾ ഞാൻ പൊതുവിൽ പറയാറുള്ളത്, നിങ്ങൾ പറയേണ്ടത് ഇന്ന സേവനം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാണ്. മറ്റുള്ളവർ നിങ്ങളെ ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞാലും നിങ്ങൾ പറയേണ്ടത് ഞാൻ സേവകനാണെന്നാണ്. നമുക്ക് സേവനം ചെയ്യാൻ സൗഭാഗ്യം നൽകി എന്നത് അള്ളാഹുവിന്റെ വലിയ ഔദാര്യമാണ്. ഉദ്യോഗസ്ഥൻ എന്ന് പറയുമ്പോൾ ചിന്തയിൽ മാറ്റം വരുന്നു, ഒരു വലിപ്പത്തരം ചിന്തയിൽ വരുന്നു. ഞാൻ വലിയ ഒരാളെന്ന അഫ്സറാണെന്ന ചിന്ത മനസ്സിൽ വരാൻ തുടങ്ങുന്നു. എന്നാൽ ജമാഅത്തിലെ ഭാരവാഹികൾ സേവകരായിരിക്കണം. ഭാരവാഹികൾ തങ്ങളുടെ കടമകൾ നിറവേറ്റുമ്പോൾ മാത്രമാണ് അവർ ഖലീഫയുടെ യഥാർത്ഥ സഹായികളായിത്തീരുകയുള്ളൂ. ഭാരവാഹികളെ ആദരിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതും ജമാഅത്ത് അംഗങ്ങൾക്ക് നിർബന്ധമാണ്. അവർ അത് ചെയ്യുന്നുമുണ്ട്. ഇത് ചെയ്യുന്നതിനുള്ള കാരണം ജനങ്ങൾക്ക് അഹമ്മദിയ ഖിലാഫത്തുമായി ബന്ധമുണ്ട് എന്നതുകൊണ്ടാണ്. ഏതെങ്കിലും ഉദ്യോഗസ്ഥനെ ധിക്കരിച്ചുകൊണ്ട് ആരും തന്നെ കാലത്തിന്റെ ഖലീഫയുടെ അനിഷ്ടം കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് എല്ലാ തരത്തിലുമുള്ള ഉദ്യോഗസ്ഥന്മാരും അവരവരുടെ ജോലികൾ ഭംഗിയായി നിർവഹിക്കാൻ അവർ ശ്രമിക്കേണ്ടതാണ്. ഓരോ ഉദ്യോഗസ്ഥന്റെയും ജീവിതശൈലിയും സംസാരവും ആരാധനാ നിലവാരവും മറ്റുള്ളവരിൽ നിന്നും വ്യതിരിക്തമായിരിക്കേണ്ടതാണ്. ഒരു വ്യത്യാസമുണ്ടായിരിക്കണം. രജന ഉദ്യോഗസ്ഥർ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഉദാഹരണമായി വിശുദ്ധ ഖുർആന്റെ ഒരു കൽപ്പനയാണ് പർദ്ദയെക്കുറിച്ചുള്ളത്, അത് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അവർ തങ്ങളുടെ ഉത്തരവാദിത്തം നിറവേറ്റുന്നവരായി മാറില്ല. മറ്റു കൽപ്പനകൾ എല്ലാമുണ്ട്. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് പ്രത്യേകമായി പർദ്ദയുടെ കൽപ്പന കൂടിയുണ്ട്. നോർവേയിൽ നിന്നും പർദ്ദയുടെ കാര്യത്തെ കുറിച്ചുള്ള പരാതി ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഒരിക്കൽ ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസ് റഹ്മത്തുള്ളാഹി തആല വളരെ ശക്തമായ താക്കീത് നൽകിയിരുന്നു. ഖലീഫത്തുൽ മസീഹ് റാബിയും മനസ്സിലാക്കി കൊടുത്തിരുന്നു. എന്നാൽ ഇപ്പോഴും ഭാരവാഹികളുടെ പർദ്ദ നിലവാരം ഉയർന്നിട്ടില്ലെങ്കിൽ സ്ത്രീകളും പുരുഷന്മാരും സ്വതന്ത്രരായി ഇടപഴകിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ വീടുകളിൽ പർദ്ദയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാതെ സ്വതന്ത്രമായി വരവും പോക്കും നടക്കുകയാണെങ്കിൽ, സ്വതന്ത്ര സദസ്സുകൾ സംഘടിപ്പിക്കുകയുമാണെങ്കിൽ, പരസ്പരം കുടുംബ ബന്ധം പോലും ഇല്ലാതിരിക്കെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇന്നയാൾ സഹോദരനാണെന്നും ഇന്ന വ്യക്തിയെ ഞാൻ അമ്മാവനാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും അതുകൊണ്ട് പർദ്ദയുടെ ആവശ്യമൊന്നും ഇല്ലെന്ന് പറയുകയാണെങ്കിൽ, അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും ബന്ധം പറഞ്ഞ് ബന്ധുക്കളാണെന്ന് ധരിക്കുകയുമാണെങ്കിൽ വിശുദ്ധ ഖുർആൻ ഇതിനെ അംഗീകരിക്കുന്നില്ല. വിശുദ്ധ ഖുർആൻ ഒരു വിശ്വാസിനിക്ക് നൽകുന്ന താക്കീത് നിനക്ക് പർദ്ദ അനിവാര്യമാണെന്നാണ്. ലജ്ജാശീലം പ്രകടിപ്പിക്കുക എന്നതാണ് നിന്റെ മഹത്വം. ലജ്നയിലെ ഉദ്യോഗസ്ഥർ ഏതു തരത്തിലുള്ളവരായാലും പട്ടണത്തിലുള്ളവരായാലും ഗ്രാമത്തിലുള്ളവരായാലും ദേശീയ തലത്തിലുള്ളവരായാലും അവർ പർദ്ദ ശീലിക്കുകയാണെങ്കിൽ, ഇസ്ലാമിന്റെ അധ്യാപനമനുസരിച്ച് തങ്ങളുടെ ജീവിത ശൈലി മാറ്റുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് വലിയ ഒരു വിഭാഗം മാതൃകയായി തീരുന്നതാണ്. അവർ തങ്ങളുടെ മക്കൾക്ക് വേണ്ടിയും തങ്ങളുടെ ചുറ്റുപാടിനു വേണ്ടിയും മാതൃകയായിത്തീരുന്നതാണ്. ലജ്നകളുടെ അമാനത്ത് നിറവേറ്റണമെങ്കിൽ മറ്റു പ്രവർത്തികൾ ചെയ്യുന്നതോടൊപ്പം തങ്ങളുടെ പർദ്ദയുടെ കടമയും പാലിക്കേണ്ടിയിരിക്കുന്നു. എനിക്ക് ചിലരുടെ പർദ്ദയുടെ അവസ്ഥ മുലാഖാത്ത് സമയത്ത് മനസ്സിലാകുന്നതാണ്. അവരുടെ മുഖമക്കനെ കണ്ടാൽ മനസ്സിലാകും കുറെ കാലങ്ങൾക്ക് ശേഷമാണ് ഇത് വെളിയിൽ വന്നിരിക്കുന്നത് എന്ന്. അവർക്കിത് ധരിക്കാൻ തന്നെ വലിയ പ്രയാസം തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഉദ്യോഗസ്ഥകളും സാധാരണ അഹമ്മദികളും ഈ അമാനത്തിന്റെ അവകാശം പൂർത്തിയാക്കേണ്ടതാണ്. ആധുനിക ചിന്താഗതിയുള്ളവർ എന്ന് ധരിച്ചു വച്ചിരിക്കുന്ന ചിലർ ഇക്കാലത്ത് പർദ്ദയുടെ ആവശ്യമില്ല എന്ന് പറയാറുണ്ട്. ഇങ്ങനെ മറയുടെ ഒരു ആവശ്യവുമില്ലെന്നാണ് അവർ പറയുന്നത്. പർദ്ദയുടെ ഈ കൽപ്പന പ്രാചീന കാലത്തുള്ള കൽപ്പനയാണ് എന്നും അവർ പറയുന്നു. എന്നാൽ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു, വിശുദ്ധ ഖുർആന്റെ ഒരു കൽപ്പനയും പ്രാചീനമല്ല. ഇത് ഏതെങ്കിലും കാലത്തേക്കോ ഏതെങ്കിലും ജനങ്ങൾക്ക് വേണ്ടിയോ ഉള്ളതല്ല. ഖിലാഫത്തിനോടുള്ള ബന്ധം വളരെ ആത്മാർത്ഥതയോടുകൂടി അഹമ്മദി സ്ത്രീകളും പുരുഷന്മാരും പ്രകടിപ്പിക്കാറുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഖിലാഫത്ത് നിലനിൽക്കുന്നതിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞപ്പോൾ സൽപ്രവർത്തികളും നിർബന്ധമായി ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സൂറത്തു നൂറിലുള്ള ഖിലാഫത്തിന്റെ ആയത്തിന് രണ്ട് ആയത്തുകൾക്ക് മുമ്പിൽ അള്ളാഹു പറയുന്നു, ഞങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യും എന്ന വാദം നിങ്ങൾ പുറപ്പെടുവിക്കേണ്ട. പറയുന്നു, താഅത്തും മഅറൂഫ, ഇതാണ് നിങ്ങൾ പ്രകടമാക്കേണ്ടത്. എല്ലാ കാര്യങ്ങളിലും അനുസരിക്കുക. അള്ളാഹുവും അവന്റെ റസൂലും പറഞ്ഞ കാര്യങ്ങളിൽ അനുസരണം പുലർത്തുക. ഖുർആന്റെയും റസൂലിന്റെയും കൽപ്പനകൾ കേട്ടാലുടനെ അനുസരിക്കുക. ഇക്കാര്യങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായി ഇതിനു മുമ്പും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. പുരുഷന്മാരോടൊപ്പം സ്ത്രീകളും തങ്ങളുടെ ആരാധനകളുടെ നിലവാരം ഉയർത്തുക, തങ്ങളുടെ വിശ്വാസത്തിൽ വർധന വരുത്തുന്നതിന് പരിശ്രമിക്കുക. അതോടൊപ്പം സ്ത്രീകൾക്ക് മാത്രമുള്ള കൽപ്പനയും നടപ്പിൽ വരുത്താൻ ശ്രമിക്കേണ്ടതാണ്. ഇവിടെ ഒരു കാര്യം വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തന്നെ മറക്കാൻ സ്ത്രീയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ തന്റെ ദൃഷ്ടി കീഴ്പോട്ട് പതിപ്പിക്കാനും സ്വതന്ത്രമായ ഇടവയകളിൽ നിന്നും രക്ഷപ്പെടാനും സ്ത്രീയോടും പുരുഷനോടും അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്. ദൃഷ്ടി കീഴ്പോട്ട് പതിപ്പിക്കുക എന്ന കൽപ്പന ആദ്യം പുരുഷന്മാർക്കാണ് നൽകിയത്. അതിന് ശേഷമാണ് സ്ത്രീയോട് കൽപ്പിച്ചിരിക്കുന്നത്. മറയൊന്നുമില്ലാതെ പുരുഷന്മാർ ദൃഷ്ടി അനിയന്ത്രിതമായി ഓടിക്കാതിരിക്കാനാണ് ഇത്. അമാനത്തുകളിൽ മറ്റൊന്നുള്ളത് വോട്ട് ശരിയായ രീതിയിൽ ഉപയോഗിക്കുക എന്നതുമാണ്. ഇക്കാലത്ത് മറ്റൊന്നുള്ളത് ഹദ്രത്ത് മസീഹ് മൗലൈ ഇസ്ലാത്തു വസ്സലാമിനോട് ചെയ്തിരിക്കുന്ന ബൈഅത്തിന്റെ നിബന്ധനകൾ പാലിക്കുക എന്നതാണ്. ഇതും നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അള്ളാഹു വളരെ വ്യക്തമാക്കിയ ഒരു കാര്യം, നിങ്ങളിൽ ഏതെല്ലാം അമാനത്തുകളാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അതിനെക്കുറിച്ച് ചോദിക്കപ്പെടുന്നതാണ് എന്നാണ്. സൽപ്രവർത്തനങ്ങളിൽ ഒന്ന് അഹങ്കാരത്തെ ഉപേക്ഷിക്കലും വിനയം കൈക്കൊള്ളലുമാണെന്നും അള്ളാഹു കൽപ്പിക്കുന്നു. നമ്മുടെ ഇടയിലുള്ള അധികം പ്രശ്നങ്ങളും അഹങ്കാരം കൊണ്ടും പൊങ്ങച്ചം കൊണ്ടുമാണ് ഉണ്ടാകുന്നത്. മനുഷ്യൻ തന്റെ വ്യക്തിത്വത്തെ കുറിച്ച് തന്നെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ എപ്പോഴും അവൻ വിനയം മാത്രമേ പ്രകടിപ്പിക്കുകയുള്ളൂ. അതിനുള്ള ആത്മപരിശോധന അവന് സ്വയം ചെയ്യാൻ സാധിക്കുന്നതാണ്. മറ്റുള്ളവർ പറയുമ്പോൾ ദേഷ്യം വരും, എന്നാൽ സ്വയമായി ഒരാത്മപരിശോധന നടത്തുകയാണെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അതായിരിക്കും. വിശുദ്ധ ഖുർആന്റെ കൽപ്പനകൾ മുമ്പിൽ വെച്ചുകൊണ്ട് ഒരാത്മപരിശോധന നീതിപൂർവം ചെയ്യുക. അള്ളാഹുവിന്റെ ഭയം മനസ്സിലുണ്ടെങ്കിൽ അതേ ഓരോ അഹമ്മദിക്കും ഇതുള്ളതാണ്. ഈ ആത്മപരിശോധന വളരെ എളുപ്പത്തിൽ നടത്താൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ വായിക്കുമ്പോൾ അള്ളാഹുവിന്റെ കൽപ്പനകൾ ഏതെല്ലാമാണെന്ന് ചിന്തിക്കുക. ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ എല്ലാ കൽപ്പനകളും നിങ്ങളുടെ മുമ്പിൽ എനിക്കിപ്പോൾ വിവരിക്കാൻ കഴിയില്ല. ഓരോരുത്തരും ഒരാത്മപരിശോധന നടത്തിക്കൊണ്ടേയിരിക്കേണ്ടതാണ്. ഇത് നടക്കണമെങ്കിൽ ഓരോ വീട്ടിലും വിശുദ്ധ ഖുർആൻ സ്ഥിരമായി പാരായണം ചെയ്യപ്പെടണം. അത് മനസ്സിലാക്കാനുള്ള പരിശ്രമം ഉണ്ടായിരിക്കണം. അത് പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കേണ്ടതായി വരും. കുട്ടികൾ നമസ്കരിക്കുന്നുണ്ടോ? വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ടോ? പഠന കാര്യത്തിൽ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നും നാം നോക്കേണ്ടതാണ്. വിശ്വസിക്കുന്നുവെന്ന് വാദിക്കുന്ന ഓരോ അഹമ്മദിയും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, വിശ്വാസം പൂർണ്ണമാകുന്നത് ആഖിറത്തിലുള്ള വിശ്വാസം കൂടി ഉണ്ടാകുമ്പോഴാണ്. അതിൽ അടിയുറച്ച വിശ്വാസം ഉണ്ടായിരിക്കണം. മരണശേഷം ഒരു ജീവിതമുണ്ടെന്നും അടിയുറച്ച് വിശ്വസിച്ചിരിക്കണം. അവിടെ ഈ ലോകത്ത് ചെയ്ത പ്രവർത്തനങ്ങളുടെ കണക്കുകൾ ബോധിപ്പിക്കേണ്ടതായി വരും. അവിടെ അവസാന തീരുമാനം കൽപ്പിക്കപ്പെടുന്നതാണ്. അവിടെ ശിക്ഷാരക്ഷയുടെ തീരുമാനം കൽപ്പിക്കപ്പെടുന്നതാണ്. പള്ളികളെ നിർമ്മിക്കുന്നവരെ, പള്ളികളെ നിറക്കുന്നവരെ കുറിച്ച് അള്ളാഹു പറഞ്ഞ മറ്റൊരു ഗുണം, അവർ ആഖിറത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായിരിക്കും. മരണശേഷമുള്ള ജീവിതവും അവിടെ നിന്നുള്ള കണക്കെടുപ്പും എല്ലാം സത്യമാണെന്ന് അവർ വിശ്വസിക്കുന്നു. ഇത് സത്യമാണെന്ന് അവർ വിശ്വസിക്കുന്നത് കൊണ്ട് പള്ളിയിൽ വരുന്നതിലും അള്ളാഹുവിനെ മറ്റു കൽപ്പനകൾ നടപ്പിൽ വരുത്തുന്നതിലും അവർ ശ്രമിക്കുന്നു. അത് കാരണം അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് അവർ കാരണമായി തീർന്നതാണ്. അള്ളാഹുവിൽ പൂർണമായ വിശ്വാസമുണ്ടായി കഴിഞ്ഞാൽ ആഖിറത്തിൽ കണക്കെടുപ്പ് ഉണ്ടാകും എന്ന് ദൃഢവിശ്വാസമുണ്ടായി കഴിഞ്ഞാൽ മനുഷ്യന് നിഷ്കപടമായി അള്ളാഹുവിന് മുമ്പിൽ കുമ്പിടുന്നവനായി മാറുന്നതാണ്. തന്റെ സർവവിധ ശ്രദ്ധയും കേന്ദ്രീകരിച്ചുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കുന്നതിനായിരിക്കും ഹദീസിൽ വന്നിരിക്കുന്നു, ഏറ്റവും ഉത്തമമായ ആരാധന നമസ്കാരമാണ്. വിശ്വാസികളുടെ സംഘം നമസ്കാരത്തിനായി ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ അള്ളാഹുവിന്റെ ഏകത്വം പ്രകടമാകുന്നതാണ്. അതോടൊപ്പം പരസ്പരം സദ്വികാരങ്ങളും ജമാഅത്തിനോടുള്ള കൂറും ഏകത്വവും പ്രകടമാകുകയും ചെയ്യുന്നതാണ്. അള്ളാഹുവിനോടുള്ള കടമയുമായി ബന്ധപ്പെട്ട എല്ലാതരം കൽപ്പനകളും നിറവേറ്റുന്നതിലേക്കും അവന്റെ തൃപ്തികളുടെ കടമകൾ നിറവേറ്റുന്നതിലേക്കും ശ്രദ്ധ ഉണ്ടായിരിക്കുന്നതാണ്. അള്ളാഹുവിന്റെ സന്ദേശത്തെ പ്രചരിപ്പിക്കുക എന്ന കടമയും തൃപ്തികളുടെ കടപ്പാടുകൾ നിറവേറ്റുക എന്ന കടമയും പ്രാവർത്തികമാക്കാൻ സാമ്പത്തിക സമ്പത്തിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് മസ്ജിദുകളിലേക്ക് സ്ഥിരമായി വരുന്നവരുടെ ഒരു ഗുണമായി അവർ സക്കാത്ത് നൽകുന്നവരാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. സാമ്പത്തിക ത്യാഗം ചെയ്യുന്നവരാണ് അവർ. തങ്ങളുടെ സമ്പത്തിനെ തങ്ങളിൽ മാത്രം ഒതുക്കി നിർത്താതെ ദീനിന്റെയും സൃഷ്ടികളുടെയും കടമകൾ നിറവേറ്റുന്നതിനായി തങ്ങളുടെ ധനത്തിൽ നിന്നും അവർ ചെലവഴിക്കുന്നു. ഇവിടെ സക്കാത്ത് എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മറ്റു പല സ്ഥലങ്ങളിലും നമസ്കാരത്തോടൊപ്പം പൊതുവിലുള്ള സാമ്പത്തിക ത്യാഗത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് വിശുദ്ധ ഖുർആനിൽ. ദീനിന്റെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുമ്പോൾ തന്നെ നിസ്സഹായരായവരുടെ ആവശ്യങ്ങളും പൂർത്തിയാക്കപ്പെടേണ്ടതായുണ്ട്. ചുരുക്കത്തിൽ പള്ളികൾ നിർമ്മിക്കുകയും അതിൽ സ്ഥിരമായി വരികയും ചെയ്യുന്നവരുടെയും നടത്തവും ഇരുത്തവും ഇരുളും വെളിച്ചവും എല്ലാം ദൈവപ്രീതി കരസ്ഥമാക്കുന്നതിനായിരിക്കും. അവരുടെ ഹൃദയത്തിൽ അള്ളാഹുവിന് ഭയമുണ്ടായിരിക്കും. അള്ളാഹുവിനോട് അവർക്കുള്ള സ്നേഹം കാരണമായിരിക്കും ഇത്. ഈ ഭയം അവരെ നന്മയിലേക്ക് കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. അങ്ങനെയുള്ളവരാണ് ഹിദായത്തിൽ നിലനിൽക്കുന്നവർ. ഹിദായത്ത് ലഭിച്ചവരിൽ അള്ളാഹു അവരെ ഉൾപ്പെടുത്തുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നോർവേ ജമാഅത്തിന് വലിയ ത്യാഗമാണ് ചെയ്യാൻ സാധിച്ചത്. ഈ പള്ളിക്ക് വേണ്ടി 104 മില്യൺ പൗണ്ട് ജമാഅത്തിന് ചിലവഴിക്കാൻ സാധിച്ചു. കുറച്ചു ഭാഗം കേന്ദ്രമാണ് നൽകിയതെങ്കിലും ബാക്കിയെല്ലാം ഇവർ തന്നെയാണ് എടുത്തത്. ഇതിന്റെ നിർമ്മാണത്തിൽ കുറെ കാലം എടുത്തെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. 2005 ഇതിലേക്ക് ഞാൻ ജമാഅത്തിന് ശ്രദ്ധ ക്ഷണിച്ചിരുന്നു. നേരത്തെ ഇതിലേക്ക് ജമാഅത്തിനും ശ്രദ്ധ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവര് വളരെ പെട്ടെന്ന് ഇതിൽ പ്രതികരിക്കുകയുണ്ടായി. ഒരാൾ തന്റെ വീട് വിറ്റുകൊണ്ട് ഇതിനുള്ള പണം കണ്ടെത്തി അവരെനിക്ക് എഴുതുകയുണ്ടായി. ചിലർ തന്റെ കാറ് വിറ്റ് പള്ളിയുടെ പണം നൽകി. അള്ളാഹുവിന്റെ വീട് ഇവിടെ നിർമ്മിക്കപ്പെടുകയാണ്, അതിൽ എനിക്കും പങ്കാളികളാകണം എന്ന് കരുതി ചിലർ ഓവർ ടൈം ജോലി ചെയ്തു, ഇതിലേക്ക് പണം സ്വരൂപിച്ചു. സ്ത്രീകളും ത്യാഗം ചെയ്തു. ചിലരുടെ ബിസിനസ് നിന്നുപോയിട്ടും തങ്ങളുടെ വാഗ്ദാനം അവർ പൂർത്തിയാക്കുകയുണ്ടായി. ത്യാഗം ചെയ്ത എല്ലാവരുടെയും ധനത്തിലും ആരോഗ്യത്തിലും അള്ളാഹു ബർക്കത്തിടുമാറാകട്ടെ. ഇന്നത്തെ അവസ്ഥ കാരണം ചിലരുടെ കച്ചവടം നഷ്ടത്തിലാണ്. അള്ളാഹു അവരിലും തന്റെ ബർക്കത്തിടുമാറാകട്ടെ. പള്ളിയുമായി ഞങ്ങൾ എപ്പോഴും ബന്ധപ്പെട്ട് നിൽക്കും എന്ന ചിന്തയോടുകൂടിയായിരിക്കും ഈ ത്യാഗങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അള്ളാഹു പറഞ്ഞ രീതിയിൽ പള്ളിയുമായി ബന്ധം സ്ഥാപിക്കുക, നിങ്ങളുടെ വിശ്വാസം പൂർണ്ണതയിലെത്തിക്കാൻ പരിശ്രമിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഭയം തന്നിൽ ഉണ്ടാക്കിക്കൊണ്ട് തൃപ്തികളോടുള്ള കടപ്പാടുകൾ നിർവഹിക്കണമെന്ന ചിന്തയിലൂടെ സൽപ്രവർത്തനങ്ങളുടെ ഉന്നത നിലവാരം കരസ്ഥമാക്കിക്കൊണ്ട് തങ്ങളുടെ മക്കളിൽ പള്ളിയോടും മസ്ജിദിനോടും സ്നേഹം ഇട്ടുകൊടുത്തുകൊണ്ട് പള്ളിയുമായി ബന്ധം സ്ഥാപിക്കുക. ഇക്കാലത്ത് അള്ളാഹു നമ്മോട് കരുണ ചെയ്തുകൊണ്ടാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പ്രേമിയെ അയച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കരങ്ങൾക്ക് ശക്തി പകർന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുന്നത്ര പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. ഈ സന്ദേശം എത്തിക്കുക എന്ന കടമ നിറവേറ്റുകയും ദാവത്തെ ഇലല്ലാഹിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് മുന്നേറുകയും ചെയ്യുക. ഈ മസ്ജിദ് വലിയ ഉത്തരവാദിത്തമാണ് നമ്മൾ ഇടുന്നത്. ഈ മസ്ജിദ് നിർമ്മിച്ചുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ നാം വിശാലമാക്കിയിരിക്കുകയാണ്. ഈ ഉത്തരവാദിത്തങ്ങളെ നാം നിറവേറ്റുന്നില്ലെങ്കിൽ അള്ളാഹുവിന്റെ പ്രീതിയുടെ ദൃഷ്ടി നമുക്ക് ലഭിക്കുകയില്ല. അള്ളാഹു അങ്ങനെ ആക്കാതിരിക്കട്ടെ. നോർവേയിൽ ആദ്യ അഹമ്മദിയ പള്ളി നിർമ്മിക്കപ്പെട്ടു എന്നത് നമുക്ക് സന്തോഷം നൽകുന്നതാണെങ്കിലും അതോടൊപ്പം നമ്മെ വ്യാകുലപ്പെടുത്തുന്ന ഒരവസ്ഥ കൂടി ഇവിടെയുണ്ട്. ഓരോ അഹമ്മദിയും ഈ വ്യാകുലതയെ മുന്നിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരായി മാറട്ടെ, തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നവരായി മാറട്ടെ. ഭീമമായ തുക ചെലവഴിച്ചുകൊണ്ട് ഈ മസ്ജിദിനെ വളരെ മനോഹരമാക്കുകയുണ്ടായി. ലക്ഷങ്ങൾ കോടികൾ ചെലവഴിച്ചു. ചിലർ ഇവിടെ കാർപ്പറ്റ് വിരിച്ചിട്ടുണ്ട്. ലക്ഷങ്ങൾ കോടികൾ ചെലവഴിച്ച് ചിലർ ഫർണിച്ചറുകൾ നൽകിയിട്ടുണ്ട്. പള്ളിയുടെ കോംപ്ലക്സിന്റെ അകത്ത് വേണ്ട എല്ലാ ഫർണിച്ചറുകളും നൽകുകയുണ്ടായി. അവർ ഈ ഒരു പ്രാവശ്യത്തെ ത്യാഗത്തിൽ മാത്രം സന്തോഷിക്കാതിരിക്കട്ടെ. ഞങ്ങൾ മനോഹരമായ ഫർണിച്ചർ നൽകി, അത് നൽകി, ഇത് നൽകി എന്നതിൽ മാത്രം നിൽക്കാതെ ഇതിന്റെ സ്ഥായിയായ സൗന്ദര്യത്തെ നിലനിർത്താൻ അവർ കഴിയുന്നത്ര ശ്രമിക്കേണ്ടതാണ്. ഒരവസരത്തിൽ ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന് മുമ്പിൽ മസ്ജിദ് നിർമ്മാണത്തെ കുറിച്ച് ചർച്ച വന്നു. അപ്പോൾ ഹുസൂർ പറഞ്ഞു, മസ്ജിദുകളുടെ യഥാർത്ഥ സൗന്ദര്യം അതിന്റെ കെട്ടിടവുമായല്ല ബന്ധപ്പെട്ടു നിൽക്കുന്നത്, മറിച്ച് ഈ ഇഖ്ലാസോടുകൂടി അതിൽ നമസ്കരിക്കാൻ വരുന്ന നമസ്കാരക്കാരുമായാണ് ബന്ധപ്പെട്ടു നിൽക്കുന്നത്. അതല്ലാതെ ഈ കാണുന്ന പള്ളിയെല്ലാം ശൂന്യമായി നിൽക്കുകയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദ് ചെറുതായിരുന്നു. ഈന്തപ്പനയുടെ ഓല കൊണ്ട് അതിന്റെ മേൽക്കുര പാകിയിരുന്നു. മഴ പെയ്യുമ്പോൾ മുകളിൽ നിന്നും വെള്ളം അകത്ത് വീഴുമായിരുന്നു. പള്ളിയുടെ സൗന്ദര്യവും അതിലെ നമസ്കാരക്കാരുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഭൗതികർ ഒരു പള്ളി ഉണ്ടാക്കിയിരുന്നു. അത് അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം വീഴ്ത്തുകയുണ്ടായി. ആ മസ്ജിദിന്റെ പേര് മസ്ജിദ് ലിറാർ എന്നായിരുന്നു. ഉപദ്രവകാരിയായ മസ്ജിദ്. അതിനെ മണ്ണോട് ചേർക്കുകയുണ്ടായി. പള്ളികൾ തഖ്വക്ക് വേണ്ടി നിർമ്മിക്കുക എന്നതാണ് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ചുരുക്കത്തിൽ തഖ്വയാണ് നാം നമ്മിൽ വളർത്തിയെടുക്കേണ്ടത്. ഇതിനെക്കുറിച്ച് പലപ്പോഴായി ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു. ആ ഒരു സ്ഥലത്ത് പറയുന്നു, വിശുദ്ധ ഖുർആൻ തഖ്വയെ കുറിച്ചാണ് പറയുന്നത്. പരവിന്റെ ലക്ഷ്യം തന്നെ ഇതാണ്. മനുഷ്യൻ തഖ്വ സ്വീകരിക്കുന്നില്ലെങ്കിൽ അവന്റെ നമസ്കാരവും ഫലശൂന്യവും നരകത്തിന്റെ താക്കോലുമായി തീരുന്നതാണ്. തഖ്വയില്ലെങ്കിൽ നമസ്കാരം കൊണ്ട് പ്രയോജനമില്ല. അത് നരകത്തിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും എന്നാണ് പറയുന്നത്. പറയുന്നു, അടിസ്ഥാന പേര് തഖ്വയും വിശുദ്ധിയുമാണ്. ഇതിൽ നിന്നാണ് വിശ്വാസം തുടങ്ങുന്നതും അത് മുഖേന തന്നെയാണ് അതിന് സേചനം ലഭിക്കുന്നതും. അതായത് തഖ്വ മുഖേനയാണ് ഈമാൻ ഉണ്ടാക്കുന്നത്. അതിനെ വളർത്തുന്നതും തഖ്വയാണ്. ഏതുപോലെ വെള്ളം മുഖേന ചെടികൾ വളരുന്നുവോ അതേപോലെ തഖ്വ മുഖേന ഈമാൻ വളരുന്നു. ദേഹേച്ഛകൾ ശമിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. ഈ പ്രസ്ഥാനത്തെ തഖ്വയ്ക്ക് വേണ്ടിയാണ് അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. കാരണം തഖ്വയുടെ മതായനം തികച്ചും കാലിയാണ്. തഖ്വ സ്വീകരിക്കുന്നവരാണ് നമ്മുടെ കൂടെ ഉണ്ടാവുക. അതുകൊണ്ട് ബൈഅത്തിന്റെ പ്രതിജ്ഞ നിറവേറ്റിക്കൊണ്ട് തഖ്വയിൽ നിലനിൽക്കുന്ന നമസ്കാരം അനുഷ്ഠിക്കുന്നവരായി നാം മാറേണ്ടതാണ്. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനോടൊപ്പം ചേർന്നുകൊണ്ട് യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നവർ ഇന്ന് അഹമ്മദികൾ മാത്രമാണ്. എന്നാൽ ബൈഅത്തിന്റെ വാദം ഉന്നയിച്ചുകൊണ്ട് കാലിയായിരിക്കുന്ന തഖ്വയുടെ മൈതാനം നാം നിറക്കാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജമാഅത്തിൽ പ്രവേശിച്ചത് കൊണ്ടുള്ള ലക്ഷ്യം കരസ്ഥമാക്കാത്തവരായി നാം മാറുന്നതാണ്. ആ മഹാത്മാവ് പറയുന്നത് ഈ പ്രസ്ഥാനത്തെ തഖ്വക്ക് വേണ്ടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓരോ അഹമ്മദിയെയും ഈ മഹത്വപൂർണമായ ഉത്തരവാദിത്തം മനസ്സിലാക്കുന്നവരാക്കി അള്ളാഹു മാറ്റട്ടെ. ഈ നാടുകളിൽ ശിർക്കിന്റെ കേന്ദ്രങ്ങളാണ്. നാം തഖ്വ അനുസരിച്ച് പ്രവർത്തിക്കാതെ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നില്ലെങ്കിൽ, നമ്മുടെ ബൈഅത്തിന്റെ ലക്ഷ്യത്തെ തിരിച്ചറിയുന്നില്ലെങ്കിൽ നാം അള്ളാഹുവിന്റെ മുമ്പിൽ പിടിക്കപ്പെടുന്നതാണ്. അള്ളാഹു നമ്മോട് കരുണ ചൊരിയുമാറാകട്ടെ. അവന്റെ പ്രീതിയുടെ ദൃഷ്ടി പതിയുന്ന ദാസരിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ഞാനിവിടെ മസ്ജിദ് നസറിന്റെ നിർമ്മാണവും അതിന്റെ പൂർത്തീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് കേൾപ്പിക്കുകയാണ്. പള്ളി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന്റെ മൊത്തം വിസ്തീർണം 9563 ചതുരശ്ര മീറ്റർ ആണ്. പള്ളി നിർമ്മിച്ച സ്ഥലം 7756 ചതുരശ്ര മീറ്റർ ആണ്. പുരുഷന്മാരുടെ ഭാഗം 880 സ്ക്വയർ മീറ്റർ ആണ്. അതിൽ 1400 പേർക്ക് നമസ്കരിക്കാൻ സാധിക്കുന്നതാണ്. ഗാലറി 298 സ്ക്വയർ മീറ്ററിലാണ്. 500 നമസ്കാരക്കാർ അതിൽ ഉൾക്കൊള്ളും. സ്ത്രീകളുടെ പള്ളിയിൽ 850 നമസ്കാരക്കാർക്ക് സ്ഥലമുണ്ട്. താഴെ ഒരു ഹാളുണ്ട്. അതാണ് ആദ്യം ഉണ്ടാക്കിയത്. മറ്റൊരു നിർമ്മാണവും നടക്കാതെ കുറെ കാലം അത് മാത്രം അവശേഷിക്കുകയായിരുന്നു. 850 നമസ്കാരക്കാർക്ക് അതിൽ നമസ്കരിക്കാവുന്നതാണ്. ഇതുകൂടാതെ ഒരു അപ്പാർട്ട്മെന്റ് ഉണ്ട്, മിഷനറി ഹൗസ് ഉണ്ട്. അതിൽ 3 ബെഡ്റൂമും ഡ്രോയിങ് റൂമും എല്ലാ സൗകര്യങ്ങളുമുള്ള പൂർണമായ ഒരു വീട് തന്നെയാണ്. മാഷാ അല്ലാഹ്. മസ്ജിദ് ബൈത്തുൽ നസറിന്റെ മറ്റു വിവരണങ്ങൾ ഇവയാണ്. 2250 ആളുകൾക്ക് മൊത്തം അതിൽ നമസ്കരിക്കാൻ സാധിക്കും. താഴെയുള്ള ഹാളിന്റെ മേൽക്കൂരയും ടെറസായി ഉപയോഗിക്കുന്നു. അതിൽ നല്ല കാലാവസ്ഥയാണെങ്കിൽ 800 ആളുകൾക്ക് നമസ്കരിക്കാൻ സാധിക്കുന്നതാണ്. പള്ളിയുടെ മിനാരത്തിന്റെ ഉയരം 21 മീറ്റർ ആണ്. ഗോപുരത്തിന്റെ ഉയരം 5 മീറ്ററും ലൈബ്രറിയും ഓഫീസും ഉണ്ട്. കീഘടകങ്ങളുടെ ഓഫീസും ജമാഅത്തിന്റെ ഓഫീസും ഉണ്ട്. ലജ്നകളുടെ ഭാഗത്ത് അവർക്ക് സ്വന്തമായിട്ട് വേറെ തന്നെ ഒരു ലൈബ്രറിയും ഉണ്ട്. അതിനോടൊപ്പം താഴെ അവരുടെ ഓഫീസും ഉണ്ട്. വലിയ ഒരു അടുക്കളയുണ്ട്. നല്ല വലിപ്പമുണ്ട്. മാഷാ
അല്ലാഹ്.
കുറെ കാലമായി മസ്ജിദിനുള്ള അനുവാദം ലഭിച്ചിരുന്നില്ല. കൗൺസിലുമായി ഈ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ഭാഗത്ത് റോഡിന്റെ പ്രശ്നമുണ്ടായിരുന്നു. ജനങ്ങളുടെ സൗകര്യത്തിനായി ജമാഅത്ത് ആ റോഡ് നിർമ്മിച്ചു നൽകുകയുണ്ടായി. ഫുട്പാത്തും നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ 104 മില്യൺ പൗണ്ടാണ് ഇതിനു വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത്. ഏതൊരു റോഡിന്റെ അടുത്താണോ നമ്മുടെ പള്ളിയുള്ളത്, ഇത് ഓസ്ലോ എയർപോർട്ടിലേക്കുള്ള റോഡാണ്. ടൗണിൽ വരികയും പോവുകയും ചെയ്യുമ്പോൾ നമ്മുടെ പള്ളി വളരെ മനോഹരമായ ദൃശ്യമാണ് കാഴ്ചവെക്കുന്നത്. 6 മോഡേൺ വേയിലാണ് ഇതുള്ളത്. നിത്യവും 80,000 വണ്ടികൾ ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇവിടെ നിന്ന് അണ്ടർഗ്രൗണ്ട് ബസ് സർവീസ് ലഭ്യമാണ്. ചുരുക്കത്തിൽ അള്ളാഹു ജമാഅത്തിന് നൽകിയിരിക്കുന്ന ഈ സ്ഥലം ഒരു സെന്ററാണ്. ഇതിന്റെ നിർമ്മാണത്തിൽ ഇവിടെയുള്ള അഹമ്മദികൾ കാണിച്ച അതേ ആവേശം തന്നെ ഇതിനെ നിറക്കുന്നതിലും അവരിൽ നിന്നും പ്രകടമാകട്ടെ. ഈ പ്രദേശത്തുള്ളവരുടെ ഹൃദയം തുറക്കുന്നതിന് ഈ മസ്ജിദ് കാരണമായി തീരട്ടെ. ഇവിടെയുള്ള പ്രദേശവാസികൾ സന്തുഷ്ടരാണ്. ഈ പ്രദേശത്തുള്ള മുസ്ലിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മുല്ലാക്കളുടെ കുപ്രചരണം നിമിത്തം അക്രമത്തിലും എതിർപ്പിലും വളരെ മുൻപന്തിയിലാണ്. അതുകൊണ്ട് പള്ളിയുടെ നിർമ്മാണത്തിനിടയിൽ ഇത് തകർക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ട്. എന്നാൽ നാം ക്ഷമയോടും ദുആയോടും പ്രവർത്തിക്കുന്നവരാണ്. ഇങ്ങനെ തന്നെയായിരിക്കും നമ്മൾ മുന്നോട്ട് പോവുക. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി തങ്ങളെ ബന്ധപ്പെടുത്തുന്നവർക്കായി ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, അല്ലാഹു തആല അവരെ സിറാത്തെ മുസ്തഖീമിലേക്ക് കൊണ്ടുവരട്ടെ, അവർക്ക് വഴി കാട്ടട്ടെ. അമുസ്ലിങ്ങളെ കുറിച്ചാണെങ്കിൽ അവർ സന്തോഷവാന്മാരാണ്, എന്നാൽ ഞങ്ങൾ സന്തോഷിക്കുന്നത് ഇവരുടെ ഹൃദയം ഇസ്ലാമിന്റെ സുന്ദരമായ സന്ദേശം ഉൾക്കൊള്ളുന്നതിന് തുറക്കുമ്പോഴാണ്. അതിനായി ഈ സന്ദേശം പ്രചരിപ്പിക്കുന്നതിന് കഠിനമായി പ്രയത്നിക്കേണ്ടിയിരിക്കുന്നു. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതുപോലെ ഇസ്ലാമിനെ കുറിച്ച് അറിയാത്ത സ്ഥലത്ത് മസ്ജിദ് നിർമ്മിക്കുക നിങ്ങളെ കുറിച്ച് അവിടെ അറിയപ്പെടാൻ തുടങ്ങുന്നതാണ്. ഈ പള്ളി നിർമ്മാണം ഈ നാട്ടിൽ ജമാഅത്ത് അറിയപ്പെടുന്നതിന് കാരണമായി കൊണ്ടിരിക്കുകയാണ്. മസ്ജിദ് എന്നാൽ ഏകനായ അള്ളാഹുവിനെ ആരാധിക്കുന്ന സ്ഥലമാണെന്ന് ഇവരോട് പറയേണ്ടതായി വരും. അള്ളാഹുവിനെ യഥാർത്ഥത്തിൽ ആരാധിക്കുന്നവർ ഒരിക്കലും അവന്റെ സൃഷ്ടികൾക്ക് ഒരു ദോഷവും തന്നെ വരുത്തി വെക്കുന്നതല്ല. അതുകൊണ്ട് നമ്മുടെ എല്ലാ മസ്ജിദുകളും ഈ മസ്ജിദും എല്ലായ്പ്പോഴും സ്നേഹത്തിന്റെ സന്ദേശങ്ങൾ മുഴക്കുന്നതാണ്. മസ്ജിദിന്റെ നിർമ്മാണോദ്ദേശം പൂർത്തിയാക്കിക്കൊണ്ട് നമ്മുടെ തഖ്വയിലും റൂഹാനിയത്തിലും അഭിവൃദ്ധി പ്രാപിക്കുന്നവരായി അള്ളാഹു നമ്മെ മാറ്റട്ടെ. നമ്മുടെ ഹൃദയങ്ങളിൽ അള്ളാഹുവിന്റെ സ്നേഹം വർദ്ധിപ്പിച്ചുകൊണ്ട് മനഃശാന്തിക്കുള്ള സാഹചര്യം ഒരുക്കുന്നവരായി നാം മാറട്ടെ. നമ്മളിൽ ഓരോരുത്തരും ശാന്തിയുടെയും സ്നേഹത്തിന്റെയും സഹോദര്യത്തിനും പ്രതീകങ്ങളായി നാം മാറട്ടെ. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നതനുസരിച്ച് അള്ളാഹു നിങ്ങളെയും സ്നേഹിക്കുന്നതാണ്. പരസ്പരമുള്ള സ്നേഹത്തിൽ മുൻകടക്കുന്നവരായി അള്ളാഹു നമ്മെ മാറ്റട്ടെ. പരസ്പരമുള്ള സ്നേഹത്തിൽ നാം മുന്നേറുന്നില്ലെങ്കിൽ മറ്റുള്ളവർക്ക് സ്നേഹത്തിന്റെ അധ്യാപനം നൽകാൻ നമുക്ക് സാധിക്കുന്നതല്ല. അള്ളാഹു നമുക്ക് ഇതിനുള്ള തൗഫീഖ് നൽകട്ടെ. ഒരു ദുഃഖകരമായ വാർത്തയുണ്ട്. ജുമാക്ക് ശേഷം ഞാൻ ജനാസ ഗായിബ് നമസ്കരിക്കുന്നതാണ്. ജനാബ് ഷഫീർ അഹമ്മദ് ഭട്ട് സാഹിബിന്റേതാണ് ജനാസ. ഇദ്ദേഹം ഹമീദ് അഹമ്മദ് ഭട്ട് സാഹിബ് കറാച്ചിയുടെ മകനാണ്. 1972 ഇദ്ദേഹം സിന്ധിൽ ജനിച്ചത്. FA വരെ അവിടെ പഠിച്ചു. ഇദ്ദേഹത്തിന്റെ വല്ലിപ്പ ഹാഫിസ് അബ്ദുൽ വാഹിദ് സാഹിബ് ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹുവിന്റെ ബോഡി ഗാർഡിൽ പെട്ട ആളായിരുന്നു.
ഹാഫിസ് അബ്ദുൽ വാഹിദ് സാഹിബ് കെ പോത്തെ തേ സഫീർ ഭട്ട് സാഹിബ് ഓർ ഇൻകെ വാലിദ് വഖഫ് സിന്ദഗി തേ
ഹൈസ്കൂൾ വസീറാബാദിലെ ടീച്ചർ ആയിരുന്നു പിതാവ്. 25 സെപ്റ്റംബറിൽ അജ്ഞാതരായ ചിലർ ഷഫീർ അഹമ്മദ് സാഹിബ് ഭട്ട് സാഹിബിനെ വെടിവെക്കുകയും അദ്ദേഹം ഷഹീദാവുകയും ചെയ്തു. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. ഇദ്ദേഹം പോലീസിലായിരുന്നു. ധീരനായ പോലീസുകാരിൽ എണ്ണപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു. ഒരു ഫോൺ കോൾ ഇദ്ദേഹത്തിന് വന്നു. ഇപ്പോൾ ഉടനെ തന്നെ മോട്ടോർ സൈക്കിൾ എടുത്തു, ആ ഫോൺ കോൾ വന്ന സ്ഥലത്തേക്ക് പോയി. വഴിയിൽ വെച്ച് ഫയറിംഗ് നടക്കുകയുണ്ടായി. കുറച്ചു കാലമായി ഇദ്ദേഹം പോലീസിന്റെ സ്പെഷ്യൽ ഡ്യൂട്ടിയിലായിരുന്നു. തീവ്രവാദികൾക്കെതിരിലും മയക്കുമരുന്നെതിരിലുമുള്ള പ്രവർത്തനത്തിലാണ് നിയോഗിച്ചിരുന്നത്. ഈ പ്രവർത്തനത്തിൽ വളരെ നല്ല വിജയവും അദ്ദേഹത്തിന് കരസ്ഥമാകുകയുണ്ടായി. ഇതെല്ലാം കാരണമായിട്ടായിരിക്കാം ഇദ്ദേഹത്തെ ഷഹീദാക്കിയത്. അള്ളാഹു ഇദ്ദേഹത്തോട് കരുണ ചൊരിയുമാറാകട്ടെ. ഒരു അഹമ്മദി മതത്തിന്റെ പേരിലും പാകിസ്ഥാന് ഷെയ്ദാക്കപ്പെടുന്നു. അവിടെയുള്ള നിയമവാഴ്ച ഇല്ലാത്തത് കാരണവും അഹമ്മദികളുടെ ജീവൻ അപകടത്തിലാണ്. അതോടൊപ്പം ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ പ്രവർത്തിക്കുന്ന അഹമ്മദികൾ, നാടിന്റെ നന്മക്കായി പ്രവർത്തിക്കുന്ന അഹമ്മദികൾ നാടിന് വേണ്ടിയും കുർബാൻ ചെയ്യപ്പെടുന്നു. എന്നിട്ടും പറയപ്പെടുന്നത് അഹമ്മദികൾ നാടിനോട് കൂറ് പുലർത്താത്തവരാണെന്നാണ്. ഗവൺമെന്റിന് എവിടെയെങ്കിലും അത്യാവശ്യമായി ധീരനും നീതിമാനുമായ ആളുകളെ ആവശ്യമുണ്ടെങ്കിൽ അവിടെ അഹമ്മദികളെയാണ് നിയമിക്കാറുള്ളത്. ഇദ്ദേഹത്തിനും പോലീസിന്റെ ഭാഗത്തു നിന്ന് വലിയ ഓണർ ലഭിക്കുകയുണ്ടായി. ഇദ്ദേഹം പോലീസുകാർ അവരുടെ രീതി അനുസരിച്ചുകൊണ്ട് വലിയ ആദരവോടെയാണ് കബറടക്കം ചെയ്തത്. ഇദ്ദേഹം മൂസിയായിരുന്നു, റബുവയിലാണ് മറവ് ചെയ്തത്. ഈ ത്യാഗങ്ങളെല്ലാം ചെയ്തിട്ടും മുല്ലാക്കൾ പറയുന്നത് അഹമ്മദികൾ നാടിനോട് കൂറ് പുലർത്താത്തവരാണെന്നാണ്. എന്നാൽ ഇന്ന് യഥാർത്ഥത്തിൽ കൂറ് പുലർത്തുന്നവർ അഹമ്മദികളാണ്. നമ്മുടെ ജോലി നാം ചെയ്തുകൊണ്ടേ മുന്നോട്ട് നീങ്ങുക. അള്ളാഹു ഇവർക്ക് ബുദ്ധി വിവേകവും നൽകുമാറാകട്ടെ. അള്ളാഹു മർഹൂമിന്റെ പദവികൾ ഉയർത്തുമാറാകട്ടെ. കുട്ടികൾക്കും ഭാര്യക്കും ക്ഷമയും ധൈര്യവും നൽകുമാറാകട്ടെ.
الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر